ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ചരിത്രം പറഞ്ഞു തന്നുകൊണ്ട് ചിലയിടത്ത് ആൾക്കാരുടെ പേര് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തന്നു. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്താ? അഫലം തകൂനു തഅഖിലൂൻ, അഫലം തകൂനു തഅഖിലൂൻ. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരുന്നത്? അത്തരക്കാരോട് അല്ലാഹു പറയുന്ന മറുപടി എന്താ? ഹാദിഹി ജഹന്നമുൽ ലതീ കുന്തും ബിഹാ തുകദ്ദിബൂൻ. നിങ്ങൾ ഒരുപക്ഷേ നാവുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയെങ്കിലും നിങ്ങൾ നിഷേധിച്ചിരിക്കുന്ന നരകമിതാ നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ ഒരു നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ നമ്മൾക്ക് വന്നാലോ? നമ്മൾക്ക് വന്നാലോ? ഈ ദുനിയാവിലെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിന്റെ മുകളിൽ കൈവെക്കാൻ കഴിവില്ലാത്ത, കെൽപ്പില്ലാത്ത എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ നരകത്തിലെങ്ങാനും പ്രവേശിക്കപ്പെട്ടാൽ ഓരോരോ തവണയും കത്തിത്തീരുമ്പോഴും വീണ്ടും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല തൊലികളിട്ട് വരും, നമ്മളെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും, ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. തീരുന്നില്ല, തീരുന്നില്ല. അവിടെ എത്തിയാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്ത ഒരു രക്ഷാമാർഗം നമ്മൾക്കില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ ദുനിയാവിൽ നമ്മൾക്കിപ്പോൾ ആയുസ്സുണ്ട്, അൽഹംദുലില്ലാ, നമ്മൾ മരിച്ചിട്ടില്ല, നമ്മൾക്ക് ഇനിയും അവസരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം നമ്മൾ മാറ്റാൻ തയ്യാറാവുക. അപ്പൊ നമ്മൾ പറഞ്ഞ നാല് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഈ ദീനിൽ ഉറച്ചു നിൽക്കുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. മൂന്ന്, സുന്നത്തനുസരിച്ചുള്ള ജീവിതം. നാല്, ദിക്റുകൾ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ ഫിത്നകളോട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താ? അസ്വബുറു അലാ അംരില്ലാ, അസ്വബുറു അലാ അംരില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരമാണ് ഈ ഫിത്നകൾ നടക്കുന്നത്. അത് ഏത് ഫിത്നയാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫിത്നകളാണെങ്കിലും എല്ലാത്തിനും കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അതിന്റെ സബബ് അടിസ്ഥാനമായിട്ട് അല്ലാഹുവിന്റെ തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന മിൻ വറായിക്കും അയ്യാമസ് സബർ, ഇന്ന മിൻ വറായിക്കും അയ്യാമസ് സബർ. നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത് ചില ദിവസങ്ങളെയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അത് നിങ്ങൾ ക്ഷമിക്കേണ്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. അസ്വബ്റു ഫീഹി മിസ്ലു ഖബ്ലി അലൽ ജംരി, ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് ഒരു കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു തരുന്ന എന്തിനാ നമ്മൾ മനസ്സിലാക്കാൻ? ഒരു കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. ലിലആമിലി ഫീഹി മിസ്ലു അജ്രി 50 റജുല യഅമലൂന മിസ്ല അമലിഹി, ആ കാലഘട്ടത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 50 ആൾക്കാർ അല്ലെങ്കിൽ 50 ആൾക്കാർ ചെയ്യുന്ന പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടയുടൻ സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാ അജ്റു 50 മിൻഹും, ആ വ്യക്തികളിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 50 ആൾക്കാരുടെ പ്രതിഫലമാണോ അവർക്ക് ലഭിക്കുക എന്ന് ചോദിച്ചു സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അജ്റു 50 മിൻകും, 50 സഹാബികൾ ചെയ്യുന്ന പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫിത്നയുടെ കാലത്ത് അമൽ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിക്ക് നൽകുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ മഹത്വമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ യാതൊരു തരത്തിലും നമ്മൾ പതിരിപ്പോവാൻ പാടില്ല. മറിച്ച് ആ ഫിത്നകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സബ്ർ ചെയ്തുകൊണ്ട് നമ്മൾ ഇബാദത്തുകളിൽ മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. നാലാമത്തെ കാര്യം, ആറാമത്തെ കാര്യം, അൽ ഇസ്തിആദത്തു ബില്ലാഹി മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമ്മൾ പല ആൾക്കാരും മറക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ വിഷയത്തിലാണെങ്കിലും, എല്ലാ വിഷയത്തിലും നമ്മൾ അള്ളാഹുവിനോടുള്ള ദുആ കുറവാണ്. ചില ആൾക്കാർ സബബുകൾ സ്വീകരിക്കും, ദുആ ചെയ്യില്ല. ചില ആൾക്കാർ ദുആ ചെയ്യും, സബബുകൾ സ്വീകരിക്കില്ല. രണ്ടും തെറ്റാണ്. നമ്മൾ ദുആ ചെയ്യണം, അതിന്റെ കൂടെ സബബുകൾ സ്വീകരിക്കണം. അതാണ് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും ശരിയായ നിലപാട്. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫിത്നയിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ, നിങ്ങൾ അള്ളാഹുവിനോട് ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കുക. മാ ളഹറ മിൻഹാ വമാ ബതൻ, നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങൾ കാവൽ ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം എന്താ? ഫിത്നയിൽ അകപ്പെട്ടാൽ മനുഷ്യനെല്ലാം നഷ്ടപ്പെടും. മനുഷ്യന്റെ ബുദ്ധി പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഫിത്നയിൽ അകപ്പെട്ടാൽ. ഫിത്ന എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചിന്തിക്കണം, എല്ലാ മേഖലയും ഉൾക്കൊണ്ടു, എല്ലാ മേഖലയും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇതൊക്കെ ഫിത്നയുടെ ഭാഗങ്ങളായി വരും. എല്ലാ മേഖലകളും നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ എല്ലാ ഫിത്നകളിൽ നിന്നും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുക. മുസന്നഫ് ഇബ്നു അബി ശൈബയിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുമ്മ ഫിത്നതുൻ തമൂജു കമൂജിൽ ബഹ്രി, ചില ഫിത്നകൾ വരും കടലിലെ തരമാലകളെ പോലെ, അത്രയുമധികം ശക്തമായിരിക്കും. വഹിയല്ലതി യുസ്ബിഹു അന്നാസു ഫീഹാ കൽബഹായിം, ആ ഫിത്നകളിൽ ജനങ്ങൾ ഇടപഴകിയാൽ, അല്ലെങ്കിൽ അതിന്റെ കൂടെ ജനങ്ങൾ നിന്നാൽ, അവർ മൃഗങ്ങളെ പോലെ ആയിത്തീരും. ആ ജനങ്ങൾ മൃഗങ്ങളെ പോലെ ആയിത്തീരും. അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, വഹിയ തുൻഹിബു തൻഹബു ഉഖൂലു അക്സർ ദാലിക സമാൻ, ആ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അധിക ആൾക്കാരുടെയും ബുദ്ധി പോലും ഇല്ലാതെ അവൻ ഫിത്നയിൽ ഏർപ്പെട്ടാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫിത്നകൾ വരുമ്പോൾ നമ്മൾ അതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. പ്രവേശിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാര മാർഗം മനസ്സിലാക്കിക്കൊണ്ട് പ്രവേശിക്കുക. പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന സഈദ ലിമൻ ജുന്നിവൽ ഫിത്തൻ, ഫിത്നയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. പക്ഷേ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ആ പ്രശ്നത്തിൽ അവന് പ്രവേശിച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ അതിന് നല്ലൊരു വിധി, പരിഹാര മാർഗം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അതിൽ ഇടപഴകാൻ ഒരു മുസ്ലിമിന് ശരിയായ അനുവാദം നൽകുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫിത്നയിൽ ഇടപഴകിയാൽ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൃഗങ്ങളെ പോലെ ആയിത്തീരും. നമുക്കൊരു ഹദീസിൽ കാണാം, അവസാന നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിന്റെ അരികിൽ ചില ആൾക്കാർ വരും. നിങ്ങൾ എല്ലാവരും കേട്ട ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉത്തരം നൽകാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകനോട് പറയപ്പെടും, അവർ ഫിത്നയുടെ ആൾക്കാരാണ്. ലാ തദ്രി മശു അലൽ ഖഹ്ഖറ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മരണപ്പെട്ടതിനു ശേഷം അവർ ദീനിൽ നിന്ന് മാറി, അവർ ഫിത്നയിൽ അകപ്പെട്ടുപോയി, അവരുടെ ദീന് തന്നെ നഷ്ടപ്പെട്ടു എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് റിവായത് ചെയ്ത ഇബ്നു അബി മുലൈക റഹിമഹുള്ള പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നർജിഅ അലാ അഖാബിനാ അൻ ഔ നഫ്തൻ. ഇബ്നു അബി മുലൈക എന്ന് പറയുന്നത് ഇമാമാണ്. അദ്ദേഹം ഈ ഹദീസ് റിവായത് ചെയ്തതിനു ശേഷം അദ്ദേഹം പറയുന്നു, അല്ലാഹുവെ ഫിത്നയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫിത്നകൾ നമ്മൾ ഇടപഴകിയാൽ, അല്ലെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ പോയാൽ, നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, ഫിത്നയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുക എന്നുള്ളത് ദീനിന്റെ ഒരു ഭാഗമാണ്. ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക എന്നുള്ളത് ദീനിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ, പ്രശ്നത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക എന്നുള്ളത് ദീനിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും അതിൽ നടക്കുക. ഫിത്നകളിൽ നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർജിഉ ഖുലൂബു അഖ്വാമിന അലല്ലദീ കാനത അലൈ, എങ്ങനെയാണോ അവരെ ബുദ്ധി ഉണ്ടായത് അതേപോലെ ഒന്നായിരിക്കില്ല ഫിത്നകൾ വന്നാൽ. അത് നമുക്ക് പലർക്കും അറിയാം. പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫിത്ന വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുക. അതേപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണ്? മുസാഹബത്തുൽ മുഅ്മിനീൻ വതർക്കു മുസാഹബത്തിൽ മഫ്തൂനീൻ, ഫിത്നയുള്ള ആൾക്കാരുടെ കൂടെ സഹവസിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളോട് മാത്രം സഹവസിക്കുക, മുഅ്മിനീങ്ങളോട് മാത്രം സഹവസിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഹൃത്ത് അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരൻ ഏതൊരു മദ്ഹബിലാണോ, ഏതൊരു മാർഗമാണോ സ്വീകരിക്കുന്നത്, അതേപോലെയായിരിക്കും അവന്റെ കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം നമുക്ക് നൽകുന്ന നിർദ്ദേശം, ഫല്യന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ആരെയാണോ സുഹൃത്തായി സ്വീകരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെ ഗൌരവത്തോടുകൂടി മനസ്സിലാക്കണം, ഇന്ന് പല ആൾക്കാരും സ്വീകരിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പല ആൾക്കാരുടെയും സുഹൃത്തുക്കൾ ഫാസിഖുകളാണ്, അല്ലെങ്കിൽ കാഫിറുകളാണ്, അതേപോലെയുള്ള മോശപ്പെട്ട ആൾക്കാരാണ്. ഫാസിഖുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം ഫിസ്ഖ് ചെയ്ത് സകല ഹറാമും ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ കൂട്ടുകാരായി സ്വീകരിക്കുന്നത്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഒരുപക്ഷെ അവൻ കരുതും, എനിക്കൊന്നും പേടിക്കാനില്ല, കാരണം എനിക്ക് ആവശ്യത്തിന് ദീനുണ്ട്, അതേപോലെ തന്നെ എനിക്ക് വിഷയങ്ങൾ അറിയാം, കൂട്ടുകൂടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് വിലക്കുന്ന വിഷയമാണ്, ശക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യമാണ്. ആരെയാണ് നമ്മൾ ചങ്ങാതിയായി സ്വീകരിക്കുന്നത് അത് നമ്മൾ ഗൌരവത്തോടുകൂടി കാണണം. കാരണം പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല മനഹജിലായിരുന്നു, പക്ഷേ കൂട്ടുകെട്ടിൽ മോശമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, ഇമ്രാൻ ബിൻ ഹത്താൻ എന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരിയിലെ റാവിയാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അദ്ദേഹം സുന്നത്തനുസരിച്ച് സുന്നത്തിനു വേണ്ടി ജീവിച്ച ഇമാമായിരുന്നു. ഇമ്രാൻ ഇബ്നു ഹത്താൻ ഇമാമായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചത് ഖാരിജിയായ ഒരു സ്ത്രീയെയാണ്. ഖാരിജിയായ ഒരു സ്ത്രീ, ഖാരിജിയത്തായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഖവാരിജിന്റെ ചിന്താഗതിയുള്ള, ഖുറൂജിന്റെ ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണ് ഇമ്രാൻ ഇബ്നു ഹത്താൻ കല്യാണം കഴിച്ചത്. ചില സീറകളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് നിയത്തെന്തായിരുന്നു? ആ സ്ത്രീയെ നന്നാക്കണം, ആ പെൺകുട്ടിയെ നന്നാക്കണം. അവസാനം ഈ വ്യക്തി ഖവാരിജായി തീർന്നു, ഈ വ്യക്തി ഖാരിജിയായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരുടെ കൂടെയാണോ സഹവസിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ മോശത്തരത്തിലേക്ക് പോകൂല എന്നുള്ളൊരു ധാരണ നമ്മൾ വെക്കാൻ പാടില്ല. ഇന്നലെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചു, അവൻ ഡിഗ്രി ചെയ്യുകയാണ്. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, നിന്റെ കൂടെ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയുള്ളവരാ? കോഴിക്കോട് പഠിക്കുന്ന കുട്ടിയാണ്. അവൻ പറഞ്ഞു, അവർ കള്ളുകുടിക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ചോദിച്ചു, നസീഹത്ത് കൊടുക്കാറില്ലേ? ഇല്ല, നസീഹത്തൊന്നും കൊടുക്കാറില്ല, അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ അത് മതി. അപ്പൊ അവരുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും നടക്കാറ്, ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കാറ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരോട് ഞാൻ എന്നിട്ട് പറഞ്ഞൊരു കാര്യം, നിന്റെ ദീൻ മോശമാവാൻ അത് സബബാകും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ? അവൻ പറഞ്ഞു, അതെനിക്ക് പേടിക്കാനല്ല, എനിക്കറിയാലോ കള്ളുകുടിക്കൽ ഹറാമാണ്, അതുപോലെ തന്നെ ഇന്ന പാപങ്ങളൊക്കെ ചെയ്യൽ ഹറാമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പാപങ്ങളിൽ ഒരിക്കലും ഞാൻ ചെന്നുപെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാദങ്ങൾ തെറ്റാണ്. അതിനുശേഷം അൽഹംദുലില്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഒരു കാര്യം, ആരെയാണ് നമ്മൾ സുഹൃത്തായി സ്വീകരിക്കുന്നത്? ആരെയാണ് നമ്മൾ സുഹൃത്തായി സ്വീകരിക്കുന്നത്? നല്ല ആൾക്കാരെ മാത്രം നമ്മൾ സുഹൃത്തായി സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ സഹോദരൻ ആരാണ്? ഒരു മുഅ്മിനാണ്. യകുഫു അലൈഹി ദയഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി എന്താ? ഒരു സഹോദരന്റെ ക്വാളിറ്റി എന്താണ്? യകുഫു അലൈഹി ദയഅതഹു, ഒരു തരത്തിലും തന്റെ സഹോദരന് ഒരു വീഴ്ചയും ഉണ്ടാവാൻ മുഅ്മിനാണെന്ന് സമ്മതിക്കൂല. ഒരു തരത്തിലും തന്റെ സഹോദരന്, എന്ന് ചില ആൾക്കാർ എന്താ, സുഹൃത്തൊരു തെറ്റ് ചെയ്താൽ എതിർക്കാൻ വേണ്ടി മടിയാണ്. സുഹൃത്ത് നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരോട് നമസ്കരിക്കുക എന്ന് പറയാൻ മടിയാണ്. ചോദിച്ചാൽ എന്താ പറയാ? അവർക്ക് ശരിയാവും, ശരിയാവും. അല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം, യകുഫു അലൈഹി വയഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. അവനെ ഒരു നാശനഷ്ടവും അവന്റെ ദീനിൽ വരാതെ അവനെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ നസിഹത്ത് കൊടുക്കുക, അവർക്ക് ഖൈർ പറഞ്ഞു കൊടുക്കുക. നല്ല ആൾക്കാരെ മാത്രം അങ്ങനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇനി ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാന് മോശപ്പെട്ട ജീവിതം നയിച്ച ആളായിരുന്നു, എനിക്ക് ആരുമായിട്ടും അങ്ങനെ നല്ല ആൾക്കാരായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, വളരെ മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ നടന്നു കളിച്ചു വളർന്നു, അങ്ങനെയാണ് ഞാൻ വലുതായത്. ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ഖൈർ മനസ്സിലായി. എന്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ബിദഅത്തിലാണ്, ശിർക്കിലാണ്. അവരായിട്ട് ബന്ധം വെക്കാൻ വേണ്ടി പറ്റോ? ചില ആൾക്കാർ പെട്ടെന്ന് പറയും, അവരെ മുറിച്ചു കളയണം, അവരായിട്ട് ഒരു സംസാരവും പറ്റൂല. അങ്ങനെയല്ല, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് നമ്മൾ നസീഹത്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ അവർക്ക് പറഞ്ഞു കൊടുക്കുക? നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾക്ക് അഥവാ പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പറയാൻ വേണ്ടി പറ്റുമെന്ന് നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു സഹോദരന്റെ അരികിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് അവർക്ക് ഈ ഖൈർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അതല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഖൈർ മനസ്സിലായ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക, അവരൊക്കെ വലാലത്തിൽ ജീവിച്ചോട്ടെ എന്ന് പറയല്ല നമ്മൾ വേണ്ടത്. മറിച്ച് നമ്മുടെ കൂടെ നടന്നത് കാഫിറാണെങ്കിൽ പോലും അവന് ഖൈറും സന്മാർഗവും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ നമ്മൾ അന്വേഷിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, ധാരാളം തവര അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ നമ്മൾക്ക് ഖൈർ മനസ്സിലായ, നമ്മൾ രക്ഷപ്പെട്ടു, ബാക്കിയുള്ള ആൾക്കാരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊരു ചിന്ത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഫിത്നയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അള്ളാഹുവിനോട് സിറാത്തുൽ മുസ്തഖീം ചോദിക്കുക. രണ്ടാമത്തെ കാര്യം, ഇസ്തിഖാമത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ ഈ മാർഗം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. മൂന്നാമത്തേത്, സുന്നത്തനുസരിച്ചുള്ള ജീവിതം. നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്മരിക്കുന്നത് അധികരിപ്പിക്കുക. അതിലേറ്റവും മഹത്വം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു ഫിത്നയിൽ സബർ കാണിക്കുക, അത് ക്ഷമ കാണിക്കുക. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ കൂടെ സഹവസിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഫിത്നയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സദാസമയം കാവൽ ചോദിക്കുക. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രാർത്ഥന നമ്മൾ പറഞ്ഞിരുന്നു, അതെല്ലാവരും ഇൻഷാഅല്ലാഹ് നിർബന്ധമായും പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി അവസാനം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഫിത്നയുടെ കാലം നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ അല്ലെങ്കിൽ ഫിത്നയോട് സ്വീകരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്താണ്? ഒരു ഫിത്ന വന്നാൽ അതിന് ഏത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഒന്നാമത്തേത്, അത്തഅന്നി വഅദമുൽ അജ്ല. ഒരു ഫിത്ന വന്നാൽ നമ്മൾ പെട്ടെന്ന് ധൃതി കാണിക്കാൻ വേണ്ടി പാടില്ല. ഒരു ഫിത്ന വന്നാൽ പെട്ടെന്ന് ധൃതി കാണിക്കാൻ പാടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഫിത്ന എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു അർത്ഥം എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിന്റേതാണെങ്കിലും രാജ്യത്ത് നടക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതൊക്കെ നമ്മൾ ഇതിൽ സ്വീകരിക്കണം. ഏത് ഫിത്നയാണ് നമ്മൾക്ക് വന്നതെങ്കിലും നമ്മൾ അവിടെ ധൃതി കാണിക്കാൻ പാടില്ല. അത്തഅന്നി വഅദമുൽ അജല, നമ്മൾ അവിടെ യാതൊരു കാരണവശാലും ധൃതി കാണിക്കാൻ പാടില്ല. എടുത്തു ചാടി നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഒരു പക്ഷേ നമ്മൾക്ക് പിന്നീട് അത് ഖേദമുണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുക. അശജ അബ്ദുൽ ഖൈസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി, അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, താങ്കളിൽ രണ്ട് ഗുണങ്ങളുണ്ട്, താങ്കളിൽ രണ്ട് ഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാ, ഈ രണ്ട് ഗുണങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമാണ്. അശജ അബ്ദുൽ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളിൽ രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട്, ഈ രണ്ട് ഗുണങ്ങളെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ എന്തായിരിക്കണം മനസ്സിൽ ചിന്ത, ഇൻഷാ അള്ളാഹ് ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ കേൾക്കും, നമ്മുടെ ജീവിതത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നമ്മൾ ഹദീസുകൾ കേൾക്കണം. അതല്ലാതെ ആ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞു നമ്മൾ കേട്ടുപോയല്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ആ സ്വഭാവ ഗുണമുണ്ടോ, ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് ഇൽമു അമലിൽ കൊണ്ടുവരിക, അങ്ങനെയാണ് ഇൽമു അമലിൽ കൊണ്ടുവരേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, പത്ത് ആയത്ത് പഠിച്ചാൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ജീവിതത്തിലെ അമലിൽ കൊണ്ടുവരാതെ അടുത്ത പത്തായത്ത് നമ്മൾ പഠിക്കാറില്ല. അതായിരുന്നു സഹാബികളുടെ ചര്യ. അതിൽ നമ്മൾ പിൻപറ്റണം അവരെ. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗം നമ്മൾ പിൻപറ്റുക. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. എന്താണ് അശജ അബ്ദുൽ ഖൈസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട രണ്ട് സ്വഭാവ ഗുണങ്ങൾ? ഒന്ന് അൽഹിൽം. അൽഹിൽം എന്ന് പറഞ്ഞാൽ സഹനത. സഹനത, ഒരു വിഷയം വന്നാൽ അതിൽ ക്ഷമ കൈക്കൊള്ളാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വളരെയധികം ഇഷ്ടമാണ്. അതേപോലെ തന്നെ വൽ അനാത്, കാര്യങ്ങളിൽ ധൃതി കാണിക്കാറില്ല. കാര്യങ്ങളിൽ അദ്ദേഹം ധൃതി കാണിക്കാറില്ല. അൽഹിൽമു വൽ അനാത്, ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അൽ അജലതു മിനൽ ഷൈത്താൻ, ധൃതി കാണിക്കുക എന്നുള്ളത് പിശാചിന്റെ സ്വഭാവമാണ്. ധൃതി കാണിക്കുക എന്നുള്ളത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അതൊരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചേർന്നതല്ല. മുഅ്മിനെ ധൃതി കാണിക്കാം ഏത് കാര്യത്തിൽ? നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ. അതല്ലാത്ത വിഷയങ്ങളിൽ ധൃതി കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് വിഷയം വന്നാലും, ഒരു ഫിത്ന നമ്മുടെ മുമ്പിൽ വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, അത് കുടുംബപരമായ പ്രശ്നമാവട്ടെ, രാജ്യത്തുള്ള പ്രശ്നമാവട്ടെ, വ്യക്തിപരമായതാവട്ടെ, കച്ചവടത്തിലാവട്ടെ, പൊതുജനങ്ങളായിട്ടാവട്ടെ, ഏത് വിഷയം വന്നാലും ധൃതി കാണിച്ചൊരു മറുപടി നമ്മൾ കൊടുക്കരുത്. ധൃതി കാണിച്ചൊരു ഇടപെടൽ നമ്മൾ നടത്താൻ പാടില്ല. അവർ ചിന്തിക്കുക, ചിന്തിക്കുക, ഞാൻ ഈ പറയുന്ന വാക്ക് അല്ലാഹുവിനോട് വിചാരണ ചെയ്യും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവി, നിന്റെ ഹൃദയം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നോട് ചോദിക്കും. ആ ഒരു ബോധം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സംസാരം അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്നുണ്ട്. അതൊരു സഹോദരനെ ആവശ്യമില്ലാതെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവണം. അതേപോലെ തന്നെ ഒരു സഹോദരന് സന്തോഷമുള്ളതാണെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണ് എന്ന ബോധവും മനസ്സിലുണ്ടാവണം. ഇങ്ങനെ നമ്മൾ പറയുന്ന വാക്കുകൾ ഖൈറാണോ അതല്ല ഷർറാണോ തുടങ്ങിയ ചിന്തകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ വേണം. യാതൊരു കാരണവശാലും ധൃതി കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഫിത്നകൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? അസ്വബർ. അസ്വബർ, നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലനബ്ലുവന്നകും, തീർച്ചയായും ജനങ്ങളെ നാം പരീക്ഷിക്കും, തീർച്ചയായും ജനങ്ങളെ നാം പരീക്ഷിക്കും. ബിഷൈഇം മിനൽ ഖൗഫി, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കും. വൽജൂഇ, വിശപ്പ് നൽകിക്കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന സമ്പത്ത്, അതേപോലെ തന്നെ അല്ലാഹു നൽകുന്ന കായ്കനികൾ, ഇതിലൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്ന എന്താ? വബശ്ശിരിസ് സ്വാബിരീൻ, പ്രവാചകരെ, ക്ഷമിക്കുന്ന ആൾക്കാർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക, ക്ഷമിക്കുന്ന ആൾക്കാർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കണം. വിഷയങ്ങൾ വന്നാൽ അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുക. ചില ആൾക്കാർ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ക്ഷമ എന്ന് പറഞ്ഞാൽ എന്ത് ഫിത്ന വന്നാലും അനങ്ങാതിരിക്കുക, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉണ്ടാതിരിക്കുക. ക്ഷമ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരും, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ വെച്ചൊരു സഹോദരനെ ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ആക്രമിക്കുന്നത് കണ്ടാൽ, അവിടെ ക്ഷമ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ട് നോക്കിക്കലല്ല, മറിച്ച് അവിടെ നമ്മൾ തടുക്കണം, അതാണ് ക്ഷമ. അവിടെ നമ്മൾ തടുക്കുക എന്നുള്ളതാണ് ക്ഷമ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും നുസൂസുകളിൽ, ശരീഅത്തിന്റെ അധ്യാപനങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ യുദ്ധത്തിന്റെ പോർക്കളത്തിൽ വെച്ച്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭൂമിയിൽ വെച്ച് ക്ഷമ എന്നുള്ള വാക്കുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ? ശത്രു കൊല്ലാൻ വേണ്ടി വന്നാൽ ക്ഷമിച്ച് കൈങ്ങട്ട് നിൽക്കുക എന്നാണോ? അല്ല, അവിടെ ക്ഷമ എന്നുള്ള ഉദ്ദേശം യുദ്ധത്തിന്റെ ആ ഒരു ഭൂമിയിൽ നിന്ന് തിരിഞ്ഞോടാതെ ക്ഷമിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പോരാടുക. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കണം. ഫിത്രയുടെ സമയത്തുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ ആ ഫിത്രയിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ്, പ്രവേശിക്കൽ നിർബന്ധമാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം, ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ക്ഷമ കാണിച്ച് ധൃതി കാണിക്കാതെ അവിടെ ഓരോരോ വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നിലപാടെടുക്കണം. അതാണ് ഇവിടെ ക്ഷമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആൾക്കാരെയൊക്കെ ശത്രുക്കൾ ഉപദ്രവിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ആലി യാസറിനെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെയധികം ശത്രുക്കൾ ഉപദ്രവിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവർ നടന്നു പോകുമ്പോൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഉപദ്രവിക്കപ്പെടുന്ന ഈ ഒരു സമുദായത്തെ കണ്ടിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്റൻ ആലി യാസർ, സബ്റൻ ആലി യാസർ, യാസർ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക, യാസർ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. ഇന്നമാ യുവഫസ് സ്വാബിറൂൻ അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആൾക്കാർക്ക് കണക്കില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ സാഹചര്യമനുസരിച്ച് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം, ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഒരു സഹോദരൻ അടിച്ചു, ഒരു മുസ്ലിം സഹോദരൻ അടിച്ചു, അവിടെ നമുക്ക് തിരിച്ചടിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടെങ്കിലും ക്ഷമിക്കലാണ് അവിടെ ഉത്തമം, അവിടെ നമ്മൾ തിരിച്ചടിക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പ്രാവർത്തികമാക്കണം. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ കേവലം ക്ഷമ എന്ന വാക്ക് കേട്ട് ക്ഷമ ഉണ്ടാവണം എന്ന് പറയാനല്ല, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അസറ് കാണാൻ നമ്മൾക്ക് സാധിക്കണം, അത് പ്രതിഫലിക്കണം നമ്മുടെ ജീവിതത്തിൽ. സുബൈർ ബിൻ അദി റഹിമഹുള്ള പറയുന്നു, അതൈന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നമ്മൾ വന്നു, ഫശകൗന ഇലൈഹി മാ നൽഖാ മിനൽ ഹജ്ജാജ്, ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരിയിൽ നിന്ന് നാം നേരിടുന്ന ക്രൂരതകളെ സംബന്ധിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾ പരാതി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. ഭരണാധികാരികൾക്കെതിരെ നിങ്ങൾ പുറപ്പെടാൻ പാടില്ല, അവർക്കെതിരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കാരണം ഭരണാധികാരികൾക്കെതിരെയുള്ള സംസാരം അത് ഹറാമാണ്, ശരീഅത്തുൽ ഇസ്ലാം വിലക്കിയതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഫൈന്നഹു ലാ യാതി അലൈക്കും സമാൻ ഇല്ലല്ലദീ ബഅദഹു ശർറു മിൻ ഹത്താ തൽഖൌ റബ്ബകും, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതുവരെ, എന്ന് പറഞ്ഞാൽ ആഖിറമാകുന്നതുവരെ ഓരോരോ ദിവസം, വരാനിരിക്കുന്ന ഓരോരോ ദിവസവും ഇന്നത്തേക്കാളും മോശമായിരിക്കുമെന്ന് അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സുബൈർ ബിൻ അദി റഹിമഹുള്ളയോട് പറഞ്ഞു. എന്നിട്ടെന്താ പറഞ്ഞത്? സമീഅതുഹു മിൻ നബിയ്യിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടയാളമാണ്. ക്ഷമ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടയാളമാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹു ലം യബ്ഖ മിൻ ദുനിയാ ഇല്ലാ ബലാഉൻ വഫിതൻ, ഈ ദുനിയാവിൽ ഇപ്പോൾ നമ്മൾക്ക് ധാരാളം പരീക്ഷണങ്ങളുണ്ട്. ഫഅഇദ്ദു ലിൽ ബലാഇ സബ്റ, അതുകൊണ്ട് പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ നേരിടേണ്ടത് എങ്ങനെയാണ്, അവിടെ നിങ്ങൾ സബർ ചെയ്യുക എന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ക്ഷമ കൈക്കൊണ്ടിരുന്നു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അതല്ല, ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണോ എന്നൊരു വിഷയത്തിൽ തർക്കമുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമാം അഹമ്മദിനെ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ജയിലിലിട്ടു. അതിനുശേഷം മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരി വന്നു, അദ്ദേഹവും ജയിലിലിട്ടു. അതിനുശേഷം വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരി വന്നു, അവരും ജയിലിലിട്ടു. പക്ഷേ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവിടെ ക്ഷമിച്ചു നിന്നു. ജനങ്ങളോട് പറഞ്ഞു, രാജാക്കന്മാർക്കെതിരെ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല, അവർക്കെതിരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കാരണം അതിന്റെ ഫിത്ന ഇതിനേക്കാളും വലുതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമാം അഹമ്മദിനെ ജയിലിലടച്ചി ഭരണാധികാരികൾ കുഫ്ര വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരം എല്ലാ സൃഷ്ടിയാണെന്ന് വിശ്വസിച്ച ആൾക്കാരാണ്. എന്നിട്ടുകൂടി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവർക്ക് ഇറങ്ങാനുള്ള അനുമതി നൽകിയിട്ടില്ല, ജനങ്ങൾക്ക് ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. അവിടെ അവർ ക്ഷമ കൈക്കൊണ്ട കാരണത്താൽ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം കൊടുത്തു. ഈ മൂന്ന് ഭരണാധികാരികൾക്ക് ശേഷം വന്ന ഭരണാധികാരി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹിക്ക് വലിയ സ്ഥാനം നൽകി. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം ഫിത്നകൾ വന്നു. നിങ്ങൾക്കറിയുന്നതുപോലെ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിം ജയിലിൽ കടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചില ഖാളിമാർ ഇടപെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന രാജാവിനോട് പറഞ്ഞു, ഇബ്നു തൈമിയ ബിദഅത്ത് പ്രചരിപ്പിക്കുന്നവനാണ്, അദ്ദേഹം മോശപ്പെട്ട വ്യക്തിയാണ്. എന്തുകൊണ്ട് പറഞ്ഞത്? അദ്ദേഹം സുന്നത്ത് പ്രചരിപ്പിക്കുന്ന കാരണത്താൽ അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ ഈ രീതിയിലുള്ള ഓരോരോ ആരോപണങ്ങൾ പറഞ്ഞു. ഇബ്നു തൈമിയ റഹിമഹുല്ലാ ജയിലിനകത്തായി. അതിനുശേഷം ഇബ്നു തൈമിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കാരണം എന്താ? ഭരണാധികാരി മാറി. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സ്ഥാനം കൊടുക്കുന്ന ഭരണാധികാരി വന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഭരണാധികാരി വന്നു. ഇവിടെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രണ്ട് രീതി പ്രവർത്തിക്കാം. ഒന്നിക്കൽ തന്നെ അക്രമിച്ചവരെ അല്ലെങ്കിൽ തന്നെ ജയിലിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആൾക്കാർക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കാൻ ഭരണാധികാരിയോട് പറയാം, അല്ലെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാം, സബർ ചെയ്യാം. ഇബ്നു തൈമിയ എന്താ ചെയ്തത്? വിട്ടുവീഴ്ച ചെയ്തു. വിട്ടുവീഴ്ച ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹത്തിനെതിരെ പരിശ്രമിച്ചിരുന്ന ആ ഖാളിയെ ഖളായിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കാൻ അമീറിനോട് റെക്കമെന്റ് ചെയ്തു ഇബ്നു തൈമിയ റഹിമഹുല്ലാ. ഇതായിരുന്നു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനം, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഭാവം. ഈ ഒരു സ്വഭാവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു കാരണവശാലും സ്വബറ് നമ്മൾ വിട്ടു കളയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖമുദ്രയായി നമ്മൾ കൊണ്ട് നടക്കണം. അതേപോലെ തന്നെ അൽ അദ്ലു വൽ ഇൻസാഫ്, അൽ അദ്ലു വൽ ഇൻസാഫ്, എപ്പോഴും നീതി മുറുകെ പിടിക്കുക. നീതി നമ്മൾ മുറുകെ പിടിക്കണം. യാതൊരു കാരണവശാലും ആരോടും നമ്മൾ അക്രമം കാണിക്കാൻ പാടില്ല. ഒരാളോടും അന്യായമായിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഏത് മതക്കാരാണെങ്കിലും, ഏത് മതക്കാരാണെങ്കിലും, കാഫിരീങ്ങളാണെങ്കിൽ പോലും അവരോട് അന്യായം നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, ഒരു സമുദായത്തിനോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് യാതൊരു കാരണവശാലും നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഓരോരോ വിഷയങ്ങളിൽ അള്ളാഹു റസൂൽ നമ്മൾക്ക് നസീഹത്ത് നൽകിയിട്ടുണ്ട്. എല്ലാത്തിലും എല്ലാത്തിലും നമ്മൾ പെരുമാറുന്ന വിഷയം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ആയത്ത് എത്ര വലിയ ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആയത്ത് നമ്മൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര ആൾക്കാർ ഇസ്ലാമിന്റെ ആ ഒരു സുന്ദരമായ സ്വഭാവം മനസ്സിലാക്കും. അള്ളാഹു പറയുന്നത് എന്താ? നിങ്ങൾക്കൊരു സമുദായത്തിനോട് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ യാതൊരു കാരണവശാലും അവരോട് ക്രൂരത കാണിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല. വൈദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിച്ചാൽ നീതിപൂർവ്വം സംസാരിക്കുക എന്ന് റസൂലുള്ളാഹി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ചു നോക്കുക, ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ പെരുമാറുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറാറുള്ളത്? നമ്മളോട് ഒരാൾ അക്രമം പ്രവർത്തിച്ചാൽ അവരെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ പറഞ്ഞതിനേക്കാളും പറയാറുണ്ട് അല്ലെ? നമ്മൾ ചിന്തിച്ചു നോക്കി, ഇതൊക്കെ ശരിയാണോ? ഇങ്ങനെ ഓരോരോ വിഷയം പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ലയോ അത് നമ്മൾ പഠിക്കണം. ഇതൊക്കെയാണ് ഫിത്നയെ പ്രതിരോധിക്കാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ശിമാസ റഹിമഹുള്ള പറയുന്നു, അതൈതു ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വന്നു. എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയം ഞാൻ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, ഞാൻ മിസ്റിൽ നിന്ന് വരികയാണ്. അബ്ദുറഹ്മാൻ ബിൻ ശിമാസ റഹിമഹുള്ള പറയുന്നു, ഞാൻ പറഞ്ഞു, ഞാൻ മിസ്റിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവിടെയുള്ള ഭരണാധികാരി മുആവിയത്ത് ബിൻ ഹുദൈജിനെ സംബന്ധിച്ച് ചോദിച്ചു, അദ്ദേഹം എങ്ങനെയുള്ളവനാണ്? അദ്ദേഹം നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ശിമാസ അദ്ദേഹത്തെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞു. മുആവിയത്ത് ബിൻ ഹുദൈജിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി നിങ്ങൾ കേൾക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ബിൻ ശിമാസ റഹിമഹുള്ളയോട് പറഞ്ഞു, എന്റെ സഹോദരൻ മുഹമ്മദ് ബിൻ അബീബക്കറിനെ കൊന്നത് മുആവിയത്ത് ബിൻ ഹുദൈജാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സമുദായത്തിന്റെ ഭരണം ഒരു വ്യക്തി ഏറ്റെടുക്കുകയും അവരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് നൽകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ഭരണാധികാരി നിങ്ങളോട് നല്ല രീതിയിലാണ് വർത്തിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തിന് എത്തിച്ചുകൊള്ളുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? ആയിഷ റളിയല്ലാഹു അൻഹ സംസാരത്തിൽ പറഞ്ഞത് എന്താ? എന്റെ സഹോദരൻ മുഹമ്മദ് ബിൻ അബീബക്കറിനെ കൊന്നത് മുആവിയത്ത് ബിൻ ഹുദൈദാണ്. പക്ഷേ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് കൊടുത്തിരിക്കുന്ന സന്തോഷ വാർത്ത ഒരിക്കലും ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാനിരിക്കുന്നില്ല, മറിച്ച് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരും. താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരും, കാരണം അദ്ദേഹം അതിനർഹിക്കുന്നുണ്ട്. അദ്ദേഹം അതിനർഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വന്തം സഹോദരനെ കൊന്നിരിക്കുന്ന ഒരു ഭരണാധികാരിയോട് ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിച്ച നിലപാട് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഈ സഹാബികൾ എന്ന് പറഞ്ഞാൽ മലക്കുകളൊന്നുമല്ല, അവരും മനുഷ്യന്മാർ തന്നെയാണ്. അവരിൽ പല ആൾക്കാരുടെയും സ്വഭാവം വളരെ മോശമായിരുന്നു. അവരിങ്ങനെ മാറ്റിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്. നമ്മളും ആഗ്രഹിക്കുന്നത് ഇതേ സ്വർഗമാണെങ്കിൽ ആ മാർഗം നമ്മളും പരിശ്രമിക്കണം, ആ മാർഗത്തിൽ നമ്മളും പ്രവേശിക്കണം. അതല്ലാതെ നമ്മൾ തോന്നുന്നത് പോലെ ജീവിച്ച് അവരുടെ മാർഗം നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്, വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് ഏറെയധികം പ്രയാസം നിറഞ്ഞതാണ്, ഏറെയധികം പ്രയാസം നിറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ ബിൻ ശിമാസയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ഈ സംസാരം വിശദീകരിക്കുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന്നഹു യംബഗി അൻ യുസ്കറ ഫളു അഹ്ലിൽ ഫളു വലാ യംതനഉ മിൻഹു ലിസബബി അദാവത്തിൻ ബൈനഹുമാ ലിസബബി അദാവത്തിൻ വനഹ്വിഹാ. ഒരു ആൾക്ക് മഹത്വമുണ്ടെങ്കിൽ ആ മഹത്വം നമ്മൾ പറയണം. ആ മഹത്വം നമ്മൾ പറയണം. ഏതെങ്കിലും ഒരു ശത്രുത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾക്കിടയിൽ ഉണ്ടായി എന്ന് കരുതിയിട്ട് ആ സത്യം നമ്മൾ പറയാതിരിക്കരുത്. മറിച്ച് ആ വിഷയത്തിലൊക്കെ നമ്മൾ നീതി കാണണം, നീതി കാണണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട രീതി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ ദേഷ്യം എങ്ങനെയാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കൽ അനുവദനീയം, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്, ഇതൊക്കെ ശരിയായിട്ട് നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നീതിയുള്ളവരായിരിക്കുക, എപ്പോഴും നീതിയുള്ളവരായിരിക്കുക. നമ്മൾ ഇടപെടുന്ന ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ വിഷയത്തിൽ നമ്മൾ നീതി മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഫിത്നയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവവും ദീനും നഷ്ടപ്പെടുത്തുന്ന ചുറ്റുപാടുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇതുങ്ങൾ ചെയ്യണം. നമ്മുടെ സ്വഭാവവും ദീനും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ചുറ്റുപാടുകൾ പൂർണ്ണമായിട്ട് വർജിക്കുക. അത് ശിർക്കിന്റെ ചുറ്റുപാടുകളാവാം, ബിദഅത്തിന്റെ ചുറ്റുപാടുകളാവാം, അതേപോലെ തന്നെ തെറ്റുകൾ ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടുകളാവാം. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ബിദഅത്ത് ചെയ്യുന്നവരാണ്. എപ്പോഴും നേർച്ച, മാല, മൗലൂദ്, റാതീബ്, ദീന് പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ മാറി താമസിക്കണം. അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ മാറി താമസിക്കണം. ചില ആൾക്കാർ പറയും, ഇത്രയധികം പൈസ കൊടുത്ത് ഞാൻ എടുത്ത് വീട്, ഞാനെങ്ങനെ മാറാം, അല്ലെങ്കിൽ എനിക്കെങ്ങനെ മാറ്റാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലുതാണ് നമ്മുടെ ദീൻ, അതിനേക്കാളും വലുതാണ് നമ്മുടെ ദീൻ. അവിടെ നമ്മൾ താമസിച്ചാൽ ഒരു പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ദീനായിരിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയം എപ്പോഴും ഗൌരവത്തിലുണ്ടാവണം. യാതൊരു കാരണവശാലും മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ നമ്മൾ സഹവസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കിടയിൽ നമ്മൾ താമസിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഫിത്നയുടെ സാഹചര്യത്തിൽ നമസ്കാരത്തിന്റെ വിഷയം ഏറെ ഗൌരവത്തോടുകൂടി കാണുക. നമസ്കാര വിഷയം ഇത് പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമസ്കാരം മാത്രം പറഞ്ഞത്? നമസ്കാരം ശ്രദ്ധിച്ചാൽ തന്നെ ജീവിതം നന്നാവും. അല്ലാഹു പറഞ്ഞതുപോലെ വാഖിമിസ്സ്വല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ഇന്നസ്സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നമസ്കാരം എന്നുള്ളത് തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ തടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഏത് ഫിത്ന വന്നാലും, ഏത് മുസീബത്തുകൾ വന്നാലും നമസ്കാരം നമ്മൾ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ ദുആ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾ ഇന്ന് ശ്രദ്ധയിലാണ്. ദുആ ചെയ്യുന്ന സ്വഭാവം നമ്മൾക്കിടയിൽ ഇന്ന് കുറഞ്ഞു. നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന തെറ്റാണ്, അല്ലെങ്കിൽ സുന്നത്തിന് എതിരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്ക് ഇന്ന് പല ആൾക്കാർക്കും ദുആയേയില്ല, ദുആയേയില്ല. അതൊരിക്കലും നമ്മൾ ആവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അള്ളാഹുവിനോട് എത്രമാത്രം ദുആ ചെയ്തിരുന്നു. ബദറിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. പ്രവാചകന്റെ മുകളിലുണ്ടായിരുന്ന തുണി അത് താഴേക്ക് വീണു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എന്തായാലും നമ്മൾക്ക് ജയിക്കും, എന്തായാലും ജയിക്കും. സത്യവും ബാത്തിലുമാണ് ഇവിടെ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത്. ഹഖ് വിജയിക്കും, ഒരു സംശയവുമില്ല. എന്നിട്ടും എന്തിനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അധികം ദുആ ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ദുആ ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ബലം കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കണമെന്നില്ല, മറിച്ച് ദുആ നിർബന്ധമാണ്. ദുആ നിർബന്ധമാണ്. നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന ഫിത്നകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട്, ഈ ഉമ്മത്തിന്റെ ബാധിച്ചിരിക്കുന്ന ഫിത്നകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഇവിടെ ബാധിച്ചിരിക്കുന്ന ഫിത്ന, നിങ്ങൾക്കറിയാം, പുതിയ നിയമങ്ങൾ, NRC പോലുള്ള വിഷയങ്ങളൊക്കെ വന്നു. എത്ര ആൾക്കാർ അള്ളാഹുനോട് സത്യസന്ധമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്? സ്വയം ഒന്ന് നഫ്സിനോട് ചോദിച്ചു നോക്കി. പല ആൾക്കാരും സംസാരിക്കും, ഇതെന്താണ്, ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി പറ്റൂ, ഇങ്ങനെ സംസാരിക്കും. എത്ര ആൾക്കാർ അള്ളാഹുവിനോട് സത്യസന്ധമായി സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവെ ഈ വലാലത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ അക്രമത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണം. എത്ര ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്? പല ആൾക്കാരും ചെയ്യാറില്ല ഇങ്ങനെയുള്ള ദുആകളൊന്നും. പല ആൾക്കാരും ചെയ്യാറില്ല. പല ആൾക്കാരും കേവലം നാവുകൊണ്ട് സംസാരിക്കും, ഭയങ്കര മിടുക്കാണ്, അത് പറ്റൂല, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. ഒരു തവണ അള്ളാഹുവിന്റെ മുന്നിൽ ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന് ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്ത എത്ര ആൾക്കാരുണ്ട്? വല്ലാഹി സത്യം, അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ദുആയും നമ്മൾക്ക് പാഴാവുകയില്ല. എല്ലാം നമ്മൾക്കുണ്ട്, എല്ലാം നമ്മൾക്ക് ലഭിക്കും ഏതെങ്കിലും ഒരു രീതിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ എന്ന് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അമ്പിയാക്കളുടെ മാർഗം ദുആ ആയിരുന്നു. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നെത്തിയപ്പോഴേക്കും ഒരാരുമില്ല, ആരോരുമില്ലാത്ത ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുനോട് ദുആ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ മുഅ്മിനീങ്ങളെ പഠിപ്പിച്ചു. നമ്മൾ ചിന്തിക്കണം, ദുആ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എല്ലാവിധ സഹായം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടും എത്രയധികം ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ദുആ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിഷയം, കൂട്ടുകെട്ടിന്റെ കാര്യം നമ്മൾ വളരെ ഗൌരവത്തോടുകൂടി എടുക്കുക, പ്രത്യേകിച്ച് ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ. അഞ്ചാമത്തെ കാര്യം എന്താണ് ഫിത്നയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നന്നായിട്ട് ദീന് പഠിക്കുക. നന്നായിട്ട് ദീന് പഠിക്കുക, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ദീന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാ, എന്താണ് അതിന്റെ തർത്തീബ്? ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മൾ വലിയ വലിയ വാക്കുകളൊക്കെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. വുദു, നമസ്കാരം. ഇന്ന് പല ആൾക്കാരുടെ ചർച്ച സുബ്ഹാനല്ലാഹ് വലിയ വലിയ വിഷയങ്ങളാണ്, വലിയ വലിയ ഉലമാക്കൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഇന്ന് പല ആൾക്കാരും ചർച്ച ചെയ്യുന്നത്. നമസ്കാരത്തിന്റെ രൂപം അവരോട് ചോദിച്ചാലോ? അല്ലാഹു അഅലം. നമസ്കാരത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറ ഓതാൻ വേണ്ടി പറ്റോ? അല്ലാഹു അഅലം. നമസ്കാരത്തിൽ ഇങ്ങനെ ചെയ്തുപോലെ എവിടെയാ സഹവിന് സുജൂദ് ചെയ്യേണ്ടത്? നമസ്കാരത്തിനകത്താണോ, സലാം വീട്ടതിന് ശേഷമാണോ? അറിയില്ല. ഇങ്ങനെ അടിസ്ഥാനപരമായ ജീവിതത്തിൽ വരുന്ന മസലകൾ അറിയില്ല. അതേപോലെ തന്നെ ഉദൂഇന്റെ വിഷയം അവനറിയില്ല, അവന്റെ കച്ചവടത്തിന്റെ വിഷയം അവനറിയില്ല, അവൻ കച്ചവടക്കാരനാണെങ്കിൽ. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്കറിയില്ല, അടിസ്ഥാനപരമായിട്ടൊന്നും അറിയില്ല. ചർച്ചകളോ വലിയ വലിയ വിഷയങ്ങൾ, ഇന്ന ആലിമിനെ പറ്റി എന്ത് പറഞ്ഞു, അയാൾ ശരിയാണോ, ഇന്നയാളുടെ മനഹജ് ശരിയാണോ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വലിയ വലിയ ചർച്ചകളാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ ഇതിന് ഉലമാക്കളുണ്ട്, അവർ സംസാരിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീൻ പഠിക്കുക, നമ്മുടെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ദീൻ പഠിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ച് പഠിക്കുക, അവന്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് പഠിക്കുക, അസ്മാഉ സിഫാത്തിനെ സംബന്ധിച്ച് പഠിക്കുക. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന്റെ അസ്മാഉകൾ മനപ്പാഠമാക്കിയാൽ, അള്ളാഹുവിന്റെ 99 പേരുകൾ ആരെങ്കിലും പഠിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ, അവന് സ്വർഗം നിർബന്ധമാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ എല്ലാവരും ഈ ഹദീസ് കേട്ടിട്ടുണ്ടാകും. എത്ര ആൾക്കാർ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തു? എത്ര നിസ്സാരമായ കാര്യമാണ്. 99 ദിവസം നമ്മൾ മാറ്റിവെച്ചാൽ ഓരോരോ ദിവസം ഒരു പേര് നമ്മൾക്ക് പഠിച്ചോളൂ. പ്രിയപ്പെട്ടവര്, എത്ര ആൾക്കാർക്ക് അള്ളാഹുവിന്റെ പേരറിയാം? അതന്നെ നേരത്തെ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും മജ്ലിസുകളിൽ പങ്കെടുക്കും, ദീന് പഠിക്കണമെന്ന് പറയും, ഒരു 10 സഹാബി സ്ത്രീകളുടെ പേര് വെച്ച് എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? പറ്റില്ല. പല ആൾക്കാർക്കും സാധിക്കില്ല, ഞാനോട് ചോദിക്കുന്നില്ല. പക്ഷെ ഓരോ ആൾക്കാരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കാം, എന്റെ അവസ്ഥ എന്താ, എനിക്ക് പറ്റോ ഇല്ലയോ, എനിക്ക് പറ്റോ ഇല്ലയോ. അതേപോലെ തന്നെ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് പഠിക്കണം, ഉലമാക്കളുമായിട്ട് ബന്ധം വെക്കണം. വിഷയങ്ങൾ വരുമ്പോൾ ഉലമാക്കളിലേക്ക് മടങ്ങണം. നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കല്ല, മറിച്ച് ഒരു പ്രശ്നം വന്നാൽ ഒരു ആലിമിന്റെ അരികിൽ നമ്മൾ ആ വിഷയം വെക്കണം, ആ ആലിമിനോട് ആ വിഷയത്തിൽ നിർദ്ദേശങ്ങൾ നമ്മൾ ചോദിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ എത്ര ഫിത്ന വന്നപ്പോഴും അവർ പതറിയിട്ടില്ല, അൽഹംദുലില്ലാഹ്. എത്ര ഫിത്ന വന്നു അവരുടെ കാലഘട്ടത്തിൽ, അവർ പതറിയോ? ഇല്ല. ഇതേപോലെ നമ്മളും കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, തെറ്റുകളോട് അല്ലെങ്കിൽ ഫിത്നകളോട് സ്വീകരിക്കേണ്ട നിലപാടുകൾ നമ്മൾ പറഞ്ഞു, അതും നമ്മൾ മനസ്സിലാക്കുക. അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നിർത്താം. ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെ ഫിത്നകളൊക്കെ നടക്കുമ്പോൾ അവർ പറയും, ഈ ഉമ്മത്തിൽ ഒരു ഖൈറും ഇല്ല, ഈ ഉമ്മത്ത് നശിച്ചവരാണ്, അല്ലെങ്കിൽ ഈ ഉമ്മത്ത് വളരെ മോശമായ ആൾക്കാരാണ്. ഇഖ്വാനുൽ മുസ്ലിമീന്റെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ ഉമ്മത്ത് എല്ലാവരും കാഫിറുകളാണ്, അല്ലെങ്കിൽ എല്ലാവരും മുശ്രിക്കുകളാണ് എന്ന വാദങ്ങളൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അരികിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുക എന്നുള്ളത് ഹറാമാണ്. ഉമ്മത്തിനെ മൊത്തത്തിൽ അവർ തെറ്റുകാരാണ്, അവർ മുനാഫിഖുകളാണ്, മുശ്രിക്കുകളാണ് എന്നുള്ള വാദങ്ങൾ പറയുക എന്നുള്ളത് ഒരിക്കലും അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് അംഗീകരിക്കാത്ത കാര്യമാണ്. മുആവിയത്ത് ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബിഅംരില്ലാ. എപ്പോഴും ഈ ദീനിൽ ചില ആൾക്കാർ ദീനനുസരിച്ച് ജീവിക്കും. എപ്പോഴും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ദീനിന്റെ വിധികളൊക്കെ ജീവിതത്തിൽ പാലിച്ച് നല്ല മുഅ്മിനീങ്ങളായി സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന ആൾക്കാർ ഈ ദീനിലുണ്ടാകും. മാ യദുറുഹും മൻ കദ്ദബഹും വലാ മൻ ഖാലഫഹും. ആരവരെ കുറ്റം പറഞ്ഞാലും അവരെ കളവാക്കിയാലും അവർക്കൊരു ദ്രോഹവും ചെയ്യില്ല. ഹത്താ യതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. അവസാന നാൾ വരുന്നതുവരെ അങ്ങനെ ഒരു സമുദായം ഈ ലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലു ഉമ്മത്തി മസലുൽ മത്തർ. എന്റെ ഉമ്മത്തിന് ഒരു ഉപമ എന്ന് പറയുന്നത് മത്തറ പോലെയാണ്, മഴ പോലെയാണ്. ലാ യുദ്റ അവ്വലുഹു ഖൈറുൻ അം ആഖിറുഹു. അതിന്റെ അവസാനത്തിലാണോ ആദ്യത്തിലാണോ ഖൈർ എന്ന കാര്യം വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ അവസാനത്തിലും ഖൈറുണ്ട്, ആഖിറത്തിലും തുടക്കത്തിലും ഖൈറുണ്ട്. ഇമാം നാസിറുദ്ദീൻ അൽ ബൈവാവി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, ലിഖ്തിസാസി കുല്ലും മിൻഹും ബിഖാസിയത്തിൻ തൂജിബു ഖൈരിയതഹ. ഈ ഉമ്മത്തിന്റെ തുടക്കക്കാരാണെങ്കിലും സഹാബികളാണെങ്കിലും താബിഈങ്ങളാണെങ്കിലും ഇനി അവസാന നാൾ വരുന്ന മുസ്ലിം ആണെങ്കിലും അവനിലൊക്കെ ഖൈറുണ്ട്. കമ അന്ന കുല്ല നൗബത്തിൻ മിൻ നൗബിൽ മതരി ഫീഹാ ഫായിദതുൻ. എല്ലാ മഴത്തുള്ളികളിലും ഖൈറുള്ളതുപോലെ എല്ലാ മുഅ്മിനിലും ഖൈറുണ്ട്. ലിഅന്നൽ അവ്വലു വകദാൽ അവ്വലൂന വൽ ആഖറൂൻ ഫകുല്ലു സഅയുഹു മശ്കൂർ വജ്റുഹു മൗഫൂർ. എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് ജീവിച്ചവനാണെങ്കിലും ഇന്ന് ജീവിച്ചവനാണെങ്കിലും ഈ ഉമ്മത്തിൽ എപ്പോഴും ഖൈർ നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിൽ ഖൈറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതൊരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാദമല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് ആര് എങ്ങനെയൊക്കെ ആയാൽ തന്നെ ഈ ഉമ്മത്തിൽ ഖൈറുണ്ട്. ദീനി എല്ലാവിധ ഇസ്സത്തോടുകൂടി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞു നിർത്താം. ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ചില പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകൾ കൂടി പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പ്രാർത്ഥനകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേവലം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ആരംഭിക്കണം. എഴുതാൻ വേണ്ടി സാധിക്കുന്ന ആൾക്കാർ എഴുതിയെടുക്കുക, എഴുതാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ അത് കേൾക്കാനും അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നമ്മൾ പരിശ്രമിക്കുക. ഒന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചെന്നൊരു ദുആയാണ് ഫിത്നയുടെ സാഹചര്യത്തിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫി അലൽ ഖൈറാത് വതർക്കൽ മുൻകറാത് വഹുബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിറലി വതർഹംനി വതതൂബ അലിയ വഇൻ അറദ്ത ബിഇബാദിക ഫിത്ന ഫഖ്ദുംനി ഇലൈക ഗൈറ മഫ്തൂൻ. ഇമാം മുൻദിരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തർഗീബ് വതർഹീബ് ഉദ്ദേശിച്ചിരിക്കുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫി അലൽ ഖൈറാത്, അള്ളാഹുവെ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണം. വതർക്കൽ മുൻകറാത്, മോശമായ കാര്യങ്ങൾ ഒഴിവാക്കാനും. വഹുബ്ബൽ മസാകീൻ, പാപങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണം. വഅൻ തഗ്ഫിറലി, അള്ളാഹുവെ എന്റെ പാപങ്ങൾ നീ മാപ്പാക്കി തരണം. വതർഹംനി, എനിക്ക് നീ റഹ്മത്ത് നൽകണം. വതതൂബ അലയ്യ, എനിക്ക് നീ തൗബ നൽകണം. വഇൻ അറദ്ത ബിഇബാദിക ഫിത്ന, ഇവിടെയാണ് നമ്മളുടെ വിഷയവുമായി ബന്ധം. വൈൻ അറത്ത ബി ഇബാദിക ഫിത്ന, അല്ലാഹുവെ നിന്റെ അടിമകൾക്ക് വല്ല രീതിയിലും നീ ഫിത്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖ്ദുനി ഇലൈക ഗൈറ മഫ്തൂൻ, എന്നെ നീ നിന്റെ അരികിലേക്ക് പിടിക്കുന്നത് അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കുന്നത് മഫ്തൂനായിട്ടാവരുത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിത്നയുള്ളവനായിട്ട് അല്ലാഹുവെ എന്നെ നീ മരിപ്പിക്കാനേ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷ വ്യാപകമായിട്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്ത ദുആ എന്താണ്? അല്ലാഹുവെ, ഫിത്ന കാരണത്താൽ ജനങ്ങളെ നീ മരിപ്പിക്കുകയാണെങ്കിൽ എന്നെ ആ ഫിത്നയിൽ നീ അകപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിക്കുക. മറ്റൊരു ദുആ എന്താണ് പ്രധാനപ്പെട്ടത്? നമ്മെ എപ്പോഴും ആക്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഒളിമ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതൊരു സമുദായമാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഭരണകൂടമാണെങ്കിലും, അവരോട് നമ്മൾ ചെയ്യേണ്ട ദുആ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്ന നജഅലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ഷുറൂരിഹിം. അല്ലാഹുമ്മ ഇന്ന നജഅലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ഷുറൂരിഹിം. ഈ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ, ഫിത്നകൾ വരുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു പ്രാർത്ഥന എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇൻദൽ കർബ്, പ്രയാസങ്ങൾ ഉണ്ടായ പ്രവാചകൻ എന്ത് പറയാറുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ ഇത് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് പേടിക്കും ചില വിഷയങ്ങൾ വന്നാൽ. അങ്ങനെ പേടിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥന എന്താണ്? അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ഗളബിഹി വശർരി ഇബാദി വമിൻ ഹമസാതി ശയാതീൻ വയഹ്ളുറൂൻ. أعوذ بكلمات الله التامة من غضبه وشر عباده ومن همزات الشياطين وأن يحضرون. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ഏതെങ്കിലും വിഷയം വന്നിട്ട്, ഫിത്നകൾ വന്നിട്ട് നമ്മൾക്ക് ദുഃഖമുണ്ടായാൽ നമ്മൾ പറയേണ്ട പ്രാർത്ഥന എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അലാ ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലീഹിന്ന ഇൻദൽ ഖറബ്, നിനക്ക് പ്രയാസമുണ്ടാവുമ്പോൾ പറയാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം. അല്ലാഹ റബ്ബി ലാ ഉശ്രിക്കു ബി ഷൈഅ, അല്ലാഹ റബ്ബി ലാ ഉശ്രിക്കു ബിഹി ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആല ആണ് എന്റെ റബ്ബ്, വേറെ ഒന്നിനെയും അവനായിട്ട് ഞാൻ പങ്കുചേർക്കില്ല എന്ന ദുആ പറയാൻ വേണ്ടി അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു അടിമക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞാൽ കുശി ഫദാലിക അൻഹു, അവന്റെ ആ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കിക്കൊടുക്കുമെന്ന് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ഒന്ന് ഫിത്നയുമായി ബന്ധപ്പെട്ടാണ്. ഫിത്ന ഏതൊക്കെ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ആ ഫിത്നയുടെ അടിസ്ഥാനം ശുബഹത്തും ഷഹവത്തുമാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഫിത്നയുമായി നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, അതേപോലെ തന്നെ ഫിത്നയോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. അതിന്റെ ഏറ്റവും ഒരു ഒറ്റവാക്കിൽ പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ദീനിലേക്കുള്ള മടക്കം, നമ്മുടെ എല്ലാ വിഷയവും ദീൻ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അതാണ് നമ്മൾക്ക് ഫിത്നയിൽ നിന്ന് കരകയറാൻ ഏറ്റവും നല്ല മാർഗം. അതല്ലാത്തൊരു മാർഗം നമ്മൾക്കില്ല. ഏറ്റവും നല്ല മാർഗം എന്നല്ല, അതല്ലാത്തൊരു മാർഗം നമ്മൾക്കില്ല. ഖുർആനും സുന്നത്തും അനുസരിക്കാതെ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഖൈറും ഒരു തരത്തിലുള്ള വിജയവും നമ്മൾക്ക് ലഭിക്കുകയില്ല. അത് ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ അള്ളാഹു നമ്മളെ പഠിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, അതവന്റെ ഇബാദത്താണ്, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യലാണ്. അപ്പൊ നമ്മൾക്ക് ജീവിതത്തിന്റെ ഏത് വിഷയത്തിലും ഒരു പ്രയാസം വന്നാൽ ആ ഇബാദത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രയാസത്തെ കൈകാര്യം ചെയ്യാൻ, അത് പരിഹരിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് ഈമാൻ. അതിനൊരു പക്ഷേ നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും, അറിവുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കേണ്ടി വരും. ആ രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഫിത്നകൾ വരുമ്പോൾ യാതൊരു കാരണവശാലും പതറിപ്പോവാൻ പാടില്ല. നമ്മൾ എന്താ പേടിക്കേണ്ടത്? ദീൻ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ? അല്ല, ദീൻ ഒന്നും സംഭവിക്കില്ല. അതാരും പേടിക്കേണ്ട ആവശ്യമില്ല. ദീനിവിടെ ഇസ്സത്തോടെ നിലനിൽക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, ഒന്നിക്കൽ അസീസിന്റെ ഇസ്സത്തോടുകൂടി അല്ലെങ്കിൽ വലീലിന്റെ വില്ലത്തോടുകൂടി ദീനിവിടെ നിലനിൽക്കും, ഒരു സംശയമില്ല. ദീനിവിടെ നിലനിൽക്കും അവസാന നാളുവരെ ദീനിവിടെ നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിനെയും ഹദീസിൽ വ്യക്തമായിട്ട് വന്നതുപോലെ ദീൻ അവസാന നാൾ വരെ എല്ലാവിധ ഇസ്സത്തോടുകൂടി നിലനിൽക്കും. നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ കാര്യത്തിലാണ്. നമ്മളെന്താവും ഈ ഫിത്നകൾ വരുമ്പോൾ? നമ്മൾ പേടിച്ചു പോവോ? നമ്മള് ഹഖിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവോ? ഇതാണ് നമ്മൾ പേടിക്കേണ്ടത്. അതല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ വല്ലാഹി ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഈ ജനങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബുൽ ഇസ്സത്താണ് ഈ ദീനിന്റെ സംരക്ഷണം ഏറ്റെടുത്തത്. അതുകൊണ്ട് ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മൾക്ക് പേടി വേണ്ട. നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ കാര്യത്തിൽ. ഫിത്നയിൽ നമ്മുടെ കാല് തെറ്റാതെ നമ്മൾ നോക്കണം. ഫിത്നയിൽ കാല് തെറ്റിപ്പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളെക്കാളും കഷ്ടമാവും നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് വരുമ്പോൾ ഇസ്ലാമികപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുക. അത് ഏത് പ്രശ്നങ്ങളാണെങ്കിലും, കുടുംബമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രാദേശികമായ പ്രശ്നങ്ങളാണെങ്കിലും, ഏത് പ്രശ്നത്തിലും ഇസ്ലാമികപരമായ പരിഹാരം നമ്മൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. എന്നാൽ നമ്മുടെ ദീൻ സലാമത്തായിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. അതല്ലാതെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഒരു വിഷയം സംഭവിക്കാനില്ല. അള്ളാഹുവിന്റെ ദീനിനെ ആരൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും ഈ ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഉദാഹരണത്തോടുകൂടി നമ്മൾക്കിവിടെ കാണിച്ചത് ഒരു വസ്തുതയാണ്. ചരിത്രം പഠിച്ചു നോക്കിയാൽ എത്രയോ ആൾക്കാർ ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ പലരും വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിനൊരു പോറലും ഇന്നേവരെ ഏറ്റിട്ടില്ല, ഏൽക്കുകയുമില്ല. അവസാന നാൾ വരെ ആര് എതിരെ നിന്നാലും ഇസ്ലാമിന്റെ രാജപാത അത് മുന്നോട്ടേക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീൻ അത് നമ്മൾ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ അവസ്ഥ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോരോ ദിവസവും ഉറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ അള്ളാഹുവിനോട് വിചാരണ ചെയ്യും, അവിടെ എനിക്ക് മറുപടി പറയാൻ സാധിക്കുമോ തുടങ്ങിയ വിശ്വാസങ്ങൾ, തുടങ്ങിയ ചിന്തകൾ സദാസമയം ഉണ്ടാവണം. നേരത്തെ പറഞ്ഞൊരു വാക്ക് അതൊന്നുകൂടി ആവർത്തിച്ച് നിർത്താം. കേവലം നമ്മൾ സലഫികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൗഹീദുള്ളവരെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതാണ് പ്രാധാന്യമെങ്കിലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും അതിൽ മാത്രമല്ല. അല്ല. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ സലഫിയായിരിക്കണം, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ സലഫികളായിരിക്കണം, മക്കളോടുള്ള പെരുമാറ്റത്തിൽ സലഫികളായിരിക്കണം, കച്ചവടത്തിൽ സലഫികളായിരിക്കണം, എതിരാളികളോട് സംസാരിക്കുമ്പോഴും സലഫികളായിരിക്കണം, രാത്രി തഹജ്ജുദ് നമസ്കാരത്തിന്റെ വിഷയത്തിലും സലഫികളായിരിക്കണം. അതല്ലാതെ സലഫിയത്ത് എന്ന് പറയുന്നത് കേവലം ഒരു വിഷയത്തിൽ മാത്രമല്ല, ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുൻഗാമികളിലേക്ക് ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മൾ അവർ എങ്ങനെയാണോ ജീവിച്ചത് അവരുടെ എല്ലാ മാർഗവും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനും സുന്നത്തും ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുൻഗാമികൾ എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് ആ ഒരു രീതിയിൽ ജീവിക്കാനും അവരുടെ മാർഗം ജീവിതത്തിൽ മുറുകെ പിടിക്കാനും അതിൽ നിന്ന് യാതൊരു കാരണവശാലും തെറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിലോ എല്ലാ പിഴവുകളും തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നാണ്. ഖൈറുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ്. ഖൈറു സ്വീകരിക്കുക, സദാസമയം ഹഖിൽ ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പോലും സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അന്നഖഈ റഹിമഹുള്ളാ പറയുന്നത് പോലെ ഇബ്രാഹിം നബിക്ക് ശേഷം ആർക്കാണ് എനിക്കൊന്നും ബാധിക്കില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾക്ക് എന്തും സംഭവിക്കാൻ ആ ഒരു ബോധമുണ്ടാവണം. അല്ലാഹുവിനോട് സദാസമയം കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു وتعالى قرآن وسنة من السر جيبك أن توفيق نلغته وصلى الله على محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.